പാഠം 7. മരുഭൂമിയിലൂടെ. ഇസ്രായേൽ ജനം കടൽ കടന്ന് പ്രതീക്ഷയോടെ യാത്ര തുടർന്നു. കാനാൻ ദേശം അവരുടെ സ്വപ്നഭൂമിയായിരുന്നു. ഈജിപ്തിൽ നിന്ന് അവർ പുറപ്പെട്ട സമയം മുതൽ കർത്താവ് അവർക്ക് വഴികാട്ടുകയും സംരക്ഷണം നൽകുകയും ചെയ്തിരുന്നു. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിനും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുമ്പിൽ നിന്ന് മാറിയില്ല. മാറായിലെ ജലം. കടൽ കടന്ന് ഷൂർ മരുഭൂമിയിലൂടെ 3 ദിവസം യാത്ര ചെയ്തിട്ടും അവർ ഒരിടത്തും വെള്ളം കണ്ടില്ല. ഒടുവിൽ മാറ എന്ന സ്ഥലത്ത് വെള്ളം കണ്ടെത്തിയെങ്കിലും അത് കയ്പുള്ളതായിരുന്നു. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. ഞങ്ങൾ എന്തു കുടിക്കും? അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവനൊരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. മന്നായും കാടപ്പക്ഷിയും. ഇസ്രായേൽ ജനം യാത്ര ചെയ്ത് സീൻ മരുഭൂമിയിലെത്തി. കൊടും ചൂടിൽ വിശപ്പും ദാഹവും കൊണ്ട് അവർ തളർന്നു. അവർ ദൈവത്തെ മറന്നു. അവർ മോശയ്ക്കും അഹറോനുമെതിരായി ഇപ്രകാരം പിറുപിറുത്തു. ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ദൈവം ഇസ്രായേലിൻ്റെ കഷ്ടപ്പാടുകൾ കണ്ടു. അവർക്ക് ആഹാരം നൽകി. രാവിലെയും വൈകിട്ടും അവർക്ക് യഥേഷ്ടം ഭക്ഷിക്കാൻ കിട്ടി. പ്രഭാതവേളയിൽ മഞ്ഞുപോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു മരുഭൂമിയിൽ ധാരാളമായി കാണപ്പെട്ടു. അതെന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ പരസ്പരം മന്ന മന്ന എന്ന് ചോദിച്ചു. ഇതെന്ത് എന്നാണ് മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം. ആ വസ്തുവിന് പിന്നീട് മന്ന എന്ന പേരു തന്നെ ലഭിച്ചു. അവർ മന്ന ആവശ്യത്തിന് ശേഖരിച്ചു. രുചിയുള്ള ഈ ഭക്ഷണ പദാർത്ഥം അവർ മതിയാവോളം ഭക്ഷിച്ചു. മന്ന കാഴ്ചയിൽ കൊത്തമ്പാലരി പോലെയായിരുന്നു. അത് വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിൻ്റെ രുചിയുള്ളതുമായിരുന്നു. കാനാൻ ദേശത്തിൻ്റെ അതിർത്തിയിൽ എത്തുന്നതുവരെ 40 വർഷത്തേക്ക് മന്ന ആയിരുന്നു അവരുടെ ഭക്ഷണം. വൈകുന്നേരങ്ങളിൽ ദൈവം അവർക്ക് കാടപ്പക്ഷികളെയും നൽകി. കാടപ്പക്ഷികൾ കൂട്ടമായി വന്നു ചേർന്നു. ഇസ്രായേൽക്കാർ അവയുടെ രുചികരമായ മാംസം ഭക്ഷിച്ചു. യാത്ര തുടർന്നപ്പോൾ അവർ കുടിക്കാൻ വെള്ളമില്ലാതെ വലഞ്ഞു. ഹോറേബിലെ പാറമേൽ വടികൊണ്ടടിക്കാൻ ദൈവം കൽപ്പിച്ചു. മോശ അപ്രകാരം ചെയ്തു. ഒരു നീരുറവ പ്രത്യക്ഷപ്പെട്ടു. ജനം കുടിച്ചു തൃപ്തരായി. അങ്ങനെ കുടിക്കാനും തിന്നാനും വേണ്ടതൊക്കെ നൽകിയാണ് ദൈവം ഇസ്രായേൽക്കാരെ സംരക്ഷിച്ചത്. അത് അവരെ സന്തോഷചിത്തരാക്കി. സീനായ് ഉടമ്പടി. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്ന് സീനായ് മലയുടെ അടിവാരത്തെത്തിയപ്പോൾ കർത്താവ് സീനായ് മലയിൽ നിന്നും മോശയെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു. നീ പോയി ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. മോശ ചെന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു. ജനം ഏകസ്വരത്തിൽ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ജനത്തിൻ്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു. തുടർന്ന് ദൈവം അവരുമായി ഉടമ്പടി ഉറപ്പിക്കുകയും ഉടമ്പടിയുടെ അടയാളമായി കൽപ്പനകൾ നൽകുകയും ചെയ്തു. മരുഭൂമിയിലെ സർപ്പം. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര തുടർന്നു. യാത്രാമധ്യേ ജനം വീണ്ടും അക്ഷമരായി. അവർ ദൈവത്തിനും മോശയ്ക്കുമെതിരായി സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നതെന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ടാണ് അവർ ഇങ്ങനെ സംസാരിച്ചത്. ദൈവം അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. കർത്താവ് ജനങ്ങളുടെ ഇടയിലേക്ക് സർപ്പങ്ങളെ അയച്ചു. അവയുടെ കടിയേറ്റ് ഒട്ടേറെ ഇസ്രായേൽക്കാർ മരിച്ചു. അപ്പോൾ തെറ്റു മനസ്സിലാക്കിയ ജനം മോശയെ സമീപിച്ചു പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി, അവർ ജീവിച്ചു. സമാഗമ കൂടാരം. ദൈവം ഇസ്രായേൽ ജനത്തിലൂടെ രക്ഷാകര പദ്ധതി തുടർന്നുകൊണ്ടിരുന്നു. മരുഭൂമിയിലെ യാത്രക്കിടയിൽ പാളയത്തിനു പുറത്ത് അകലെയായി മോശ കൂടാരം അടിക്കുക പതിവായിരുന്നു. സമാഗമ കൂടാരം എന്നാണ് മോശ അതിനെ വിളിച്ചത്. ദൈവവും മോശയും സംസാരിച്ചിരുന്നത് ആ കൂടാരത്തിൽ വെച്ചാണ്. അതേക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. മോശ ഈ കൂടാരത്തിലേക്ക് പോകുന്ന അവസരങ്ങളിലൊക്കെ ജനം എഴുന്നേറ്റ് ഓരോരുത്തനും സ്വന്തം കൂടാരത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് മോശ കൂടാരത്തിനുള്ളിൽ കടക്കുന്നതുവരെ അവനെ വീക്ഷിച്ചിരുന്നു. മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിക്കൽ നിൽക്കും. അപ്പോൾ കർത്താവ് മോശയോട് സംസാരിക്കും. മേഘസ്തംഭം കൂടാരവാതിക്കൽ നിൽക്കുന്നത് കാണുമ്പോൾ ജനം എഴുന്നേറ്റ് ഓരോരുത്തനും സ്വന്തം കൂടാരത്തിൻ്റെ വാതിൽക്കൽ കുമ്പിട്ട് ആരാധിച്ചിരുന്നു. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. കർത്താവ് ജനത്തോടുകൂടെ. ഇസ്രായേലിനെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട മോശ ദൈവത്തിൻ്റെ വഴികൾ ശരിയായി അറിയാൻ ആഗ്രഹിച്ചു. അവൻ ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അങ്ങനെ മോശയുടെ ആഗ്രഹം ദൈവം നിവർത്തിച്ചു. മോശ സ്ഥാപിച്ച സാക്ഷ്യകൂടാരത്തിന് മുകളിൽ ഒരു മേഘം പ്രത്യക്ഷപ്പെട്ടു. പകൽ മുഴുവൻ മേഘരൂപത്തിലും രാത്രി മുഴുവൻ അഗ്നിരൂപത്തിലും അത് കൂടാരത്തിന് മുകളിൽ സ്ഥിതി ചെയ്തു. കർത്താവിൻ്റെ സാന്നിധ്യമായി അവർ മേഘങ്ങളെ കണക്കാക്കി. മേഘം കൂടാരത്തിൽ നിന്നും ഉയരുമ്പോൾ അവർ യാത്ര പുറപ്പെടും. മേഘം നിൽക്കുന്നിടത്ത് അവരും നിൽക്കുകയും അവിടെ പാളയമടിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് അവർ ഇപ്രകാരം ചെയ്തത്. ദൈവം വഴി നടത്തുന്നവർ. ദൈവം വഴി നടത്തിയ അനേകം വ്യക്തികളെ പഴയ നിയമത്തിൽ കണ്ടെത്താൻ കഴിയും. പൂർവപിതാക്കന്മാരായ അബ്രാഹാവും ഇസഹാക്കും യാക്കോബും അത്തരം വ്യക്തികളാണ്. ഇസ്രായേലിൻ്റെ നേതാവായ മോശയെയും ദൈവം കൈപിടിച്ചു നടത്തുകയാണ് ചെയ്തത്. ഒരു സമൂഹമെന്ന നിലയിൽ ദൈവം ഇസ്രായേൽ ജനത്തെയാണ് പ്രത്യേകമായി വഴി നടത്തിയത്. ഈജിപ്തിൽ നിന്നും അവിടുന്ന് പുറത്തു കൊണ്ടുവന്ന സ്വന്തം ജനത്തിന് അവിടുന്ന് ഒരു ലക്ഷ്യവും നൽകി. അങ്ങ് വിദൂരത്തുള്ള കാനാൻ ദേശം. അവിടേക്കുള്ള യാത്ര ക്ലേശകരമാണ്. ദൈർഘ്യമേറിയ ആ യാത്രയിൽ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ഏറെയുണ്ട്. എന്നാൽ ദൈവം വഴി നടത്തുമ്പോൾ ഒന്നും ഭയപ്പെടേണ്ടതില്ല. മറ്റൊരു കാര്യത്തെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല. ദൈവത്തോടൊത്ത് സഞ്ചരിച്ചാൽ മാത്രം മതി. ഇസ്രായേൽക്കാരുടെ മരുഭൂമി യാത്ര നമുക്ക് നൽകുന്ന പാഠം ഇതാണ്. തീർത്ഥാടകയായ സഭ. ഈജിപ്തിൽ നിന്നും മോചിതരായ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തെ ലക്ഷ്യമാക്കി മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത തീർത്ഥാടക സമൂഹമാണ്. അതുപോലെ പുതിയ നിയമജനമായ സഭയും ഒരു തീർത്ഥാടക സമൂഹമാണ്. പാപത്തിൻ്റെ ബന്ധനങ്ങളില്ലാതെ ഈ ലോകത്തിലൂടെ സഞ്ചരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് സഭയിലെ അംഗങ്ങൾ. മോശ ഇസ്രായേൽക്കാരെ നയിച്ചതുപോലെ സഭയും വിശ്വാസികളെ നയിക്കുന്നു. സഭയുടെ ലക്ഷ്യം തീർത്ഥാടകരായ വിശ്വാസികളെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുക എന്നതാണ്. ഈ ലോക ജീവിതത്തിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്ര അത്ര എളുപ്പമല്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ധാരാളമുണ്ടാകും. എന്നാലും ദൈവം അപ്പോഴെല്ലാം സഹായത്തിനുണ്ടാകും. കാരണം കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. കൂടാരത്തിന് മുകളിൽ മേഘമായി ഇസ്രായേൽക്കാരോടൊപ്പം ഉണ്ടായിരുന്ന ദൈവം ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും സജീവമായി ഇടപെടുന്നുണ്ട്. നമ്മെ കാണുന്നുണ്ട്, നമ്മുടെ പ്രവൃത്തികൾ അറിയുന്നുണ്ട്, നമ്മെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. നാം അവിടുത്തെ സ്വരം തിരിച്ചറിയുകയും അവിടുന്ന് നിർദ്ദേശിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യമായ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ ദൈവമേ, സ്വർഗീയ ഭവനം ലക്ഷ്യമാക്കിയുള്ള ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളെ സംരക്ഷിച്ചു നയിക്കണമേ. നമുക്ക് പാടാം. ആകാശം മന്നാ പൊഴിച്ചു മണ്ണിൽ ആശകൾ പുഷ്പങ്ങളായി, 40 വർഷവും പെയ്തു മന്ന നൽകുകയായി കാടപ്പക്ഷിയെയും, പാറയിൽ ആഞ്ഞടിച്ചപ്പോൾ വെള്ളം നീരൊഴുക്കായവർ കണ്ടു, പാലനമിങ്ങനെ നീണ്ടുമരു ഭൂമിയിലെത്രയോ കാലം, പിച്ചള സർപ്പത്തിനാലെ സർപ്പദംശനമെല്ലാം അകറ്റി, ശിക്ഷകളെല്ലാം മറന്നു ദൈവം രക്ഷണമേകുകയായി. ദൈവവചനം വായിക്കാം, വിവരിക്കാം. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. ഈ ദൈവവചന ഭാഗം സൂചിപ്പിക്കുന്ന സംഭവം വിവരിച്ചു പറയുക. സംഖ്യ 21 അധ്യായം 1-9 വരെയുള്ള ഭാഗങ്ങൾ. വഴികാട്ടാൻ ഒരു തിരുവചനം. ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പുറപ്പാട് പുസ്തകം 33 അധ്യായം 14 വാക്യം. നമുക്ക് പ്രവർത്തിക്കാം. മോശയുടെ കീർത്തനത്തിൽ നിന്ന് ആദ്യത്തെ 2 വരികൾ എഴുതുക. പുറപ്പാട് പുസ്തകം 15 അധ്യായം 1-2 വാക്യങ്ങൾ. എൻ്റെ തീരുമാനം. ദൈവം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ നീങ്ങിയ ഇസ്രായേൽ ജനത്തെ പോലെ ഞാനും അവിടുന്ന് കാണിച്ചു തരുന്ന വഴികളിലൂടെ നടക്കും.